بسم الله الرحمن الرحيم
والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
അമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ഊസീകും വനഫ്സി ഇബാദല്ലാഹി ബിതഖ്വല്ലാഹ് فهي وصية الله للأولين والآخرين പ്രിയമ സഹോദരന്മാരെ സഹോദരിമാരെ പ്രബോധകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നോടും എൻ്റെ മാന്യ സഹോദരന്മാരോടും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന് തൃപ്തികരമായ കാര്യങ്ങളിൽ മുഴുകുവാൻ നിർദ്ദേശിക്കുകയാണ്. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയാകും അനിത്തഖുല്ലാഹ്, നിങ്ങളോടും നിങ്ങൾക്ക് മുമ്പുള്ള വേദക്കാരോടും അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചത്, നൽകിയ വസിയത്ത് അനിത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ. കഴിഞ്ഞ ക്ലാസിൽ നാം ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഖുർആനിന്റെ വ്യത്യസ്ത പാരായണ രീതികൾ. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖുർആൻ ഇറക്കിയപ്പോൾ വ്യത്യസ്തമായ രീതികളിലൂടെയാണ് ഇറക്കിയത്. ഒരു രീതിയിൽ മാത്രമല്ല, ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബഅതി അഹ്റുഫ്, ഏഴ് രീതികളിലൂടെയാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്ന ആ ഹദീഥുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. മാത്രമല്ല, അല്ലാഹു തആല ഈ വിശുദ്ധ കിതാബിനെ സൂക്ഷിച്ചു, സംരക്ഷിച്ചു, അതിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തു. ഇന്ന നഹ്നു നസ്സൽന الذിക്ര വഇന്ന ലഹു ലഹാഫിളൂൻ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് പ്രധാനമായും ഖുർആനിന്റെ പാരായണത്തിലൂടെ അല്ലാഹു നൽകിയ സംരക്ഷണമാണ് ഖുർആനിൽ. ഏഴ് വ്യത്യസ്ത രീതികളിലൂടെ ഖുർആൻ ഇറങ്ങി. ആ രീതികൾ സഹാബത്തുകൾ പഠിച്ചു, സഹാബത്തുകൾ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഖുർആൻ എങ്ങനെയാണോ ഇറങ്ങിയത്, അതേ രൂപത്തിൽ തന്നെ അതിൻ്റെ പാരായണം ഇന്നും നിലനിൽക്കുന്നു. അതേപോലെ തന്നെ ഖുർആനിൻ്റെ എഴുത്തും, ഖുർആനിന്റെ ഒരു പേരാണല്ലോ കിതാബ്, എഴുതപ്പെട്ട ഗ്രന്ഥം എന്നാണ് അതിന്റെ അർത്ഥം. കിതാബിന്റെ അർത്ഥം മക്തൂബുൻ എന്നാണ്, എഴുതപ്പെട്ട ഗ്രന്ഥം. അപ്പോൾ എഴുതപ്പെടാവുന്ന ഒരു കിതാബാണ് അല്ലെങ്കിൽ കലാമാണ് ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നിരക്ഷരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ ഇറക്കി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണ്, എഴുത്ത് വായന അറിയാത്ത ഒരു പ്രവാചകനാണ്, അഥവാ എഴുതാൻ സാധിക്കില്ല, എഴുതപ്പെട്ടത് വായിക്കാനും സാധിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം അത് പ്രവാചകത്വത്തിന്റെ ഒരു അടയാളമാണ്. കാരണം മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയത് الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل التوراة والإنجيل നബിയെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? റസൂല് ഉമ്മിയാണ്, നിരക്ഷരനാണ് എന്ന നിലക്കാണ്. മാത്രമല്ല പ്രവാചകത്വത്തിന്റെ ഒരു അടയാളം എന്ന് പറയാനുള്ള ഒരു കാരണം, മുമ്പുള്ള വേദഗ്രന്ഥങ്ങളൊന്നും പഠിക്കാത്ത, വായിക്കാത്ത, എഴുതാത്ത ഒരു വ്യക്തിക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഇസ്ലാമിന് ശത്രുക്കൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുമ്പുള്ള വേദങ്ങളിൽ നിന്ന് എഴുതി പഠിച്ചതാണ് എന്ന വാദം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടി വമാ കുൻത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദല്ലർതാബൽ മുബ്ദിലൂൻ. ഇതിനു മുമ്പ് താങ്കൾ ഒരു ഗ്രന്ഥം വായിച്ചിട്ടില്ല, താങ്കളുടെ വലത് കൈ കൊണ്ട് താങ്കൾ എഴുതിയിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ സത്യനിഷേധികൾക്ക്, വിവരദോഷികൾക്ക് സംശയങ്ങൾ ഉന്നയിക്കാമായിരുന്നു. അപ്പോൾ അല്ലാഹു തആല പറയാണ്, താങ്കൾ ഇതിനു മുമ്പൊരു ഒരു ഗ്രന്ഥം വായിച്ചിട്ടില്ല, താങ്കളുടെ വലത് കൈ കൊണ്ട് എഴുതിയിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, താങ്കൾക്ക് എഴുതാനും വായിക്കാനൊക്കെ സാധിച്ചിരുന്നുവെങ്കിൽ സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ശുബുഹാത്തുകൾക്ക്, ആരോപണങ്ങൾക്ക് ആരോപണം ഉന്നയിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ അതിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു തആല കുത്തിയടച്ചു. എന്നാൽ അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരു ഉമ്മിയായ, നിരക്ഷരനായ ഒരു പ്രവാചകനായി നിയോഗിച്ചെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുകളോട് തങ്ങൾക്ക് അവതരിക്കുന്ന ഖുർആനിക ആയത്തുകൾ രേഖപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാണ് കുത്താബുൽ വഹി എന്ന് പറയുക. കുത്താബുൽ വഹി, അതായത് വഹി രേഖപ്പെടുത്തുന്ന സഹാബത്തുകൾക്ക് കുത്താബുൽ വഹി എന്ന് പറയും. നാല് ഖലീഫമാര്, അതേപോലെ ഉബൈ ഇബ്നു കഅബ്, സയ്ദ് ഇബ്നു സാബിത്, മുആവിയ ഇബ്നു അബീ സുഫിയാൻ പോലുള്ള സഹാബത്തുകളൊക്കെ കുത്താബുൽ വഹിയിൽ പെട്ടവരായിരുന്നു. ഇമാം ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായയിൽ 23 സഹാബത്തുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതായത് വഹി രേഖപ്പെടുത്തുന്ന സഹാബത്തുകളുടെ പേരുകൾ 23 സഹാബിമാർ. ഇസ്ലാമിന്റെ ശത്രുക്കള്, ഖുർആന്റെ ശത്രുക്കള് സംശയങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വ്യത്യസ്തമായ ഖുർആൻ പാരായണങ്ങൾ, ആ വ്യത്യസ്തമായ രീതികൾ ഉണ്ടാകാനുള്ള കാരണം ഖുർആൻ എങ്ങനെയാണ് എഴുതപ്പെട്ടിരുന്നത്? ആദ്യ കാലഘട്ടത്തിൽ കുത്തുകളില്ല, ചിഹ്നങ്ങളില്ല, അടയാളങ്ങളില്ല, ഹറക്കത്തുകളില്ല. ഹറക്കത്തുകളും കുത്തുകളൊന്നും ഇല്ലാത്ത എഴുത്തായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ആ എഴുത്ത് നോക്കി അവനവന് തോന്നുന്ന രൂപത്തിൽ വായിച്ചു. അങ്ങനെയാണത്ര വ്യത്യസ്തമായ ഖിറാഅത്തുകൾ ഉണ്ടായത് എന്ന് ശത്രുക്കൾ പറയുന്നു, ആരോപിക്കുന്നു. അവരിൽ മുൻനിരയിലുണ്ടായിരുന്നത് പിൽക്കാലങ്ങളിൽ വന്ന മുസ്തശ്രിഖീങ്ങളാണ്, ഓറിയന്റലിസ്റ്റുകൾ. അവരിൽ പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു മുസ്തശ്രിഖായിരുന്നു, ഗോൾ സെഹർ എന്ന് പറയപ്പെടുന്ന, എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മുസ്തശ്രിഖ്. മുസ്തശ്രിഖ് ഓറിയന്റലിസ്റ്റുകളുടെ ദൗത്യം എന്തായിരുന്നു? മുസ്ലിം രാജ്യങ്ങളിലേക്ക്, അറബി രാജ്യങ്ങളിലേക്ക് വന്ന് അവരുടെ സംസ്കാരത്തെയും അവരുടെ മതത്തെയും കുറിച്ച് പഠിച്ച് അവരുടെ മതത്തിൽ മതപരമായ വിഷയങ്ങളിൽ സംശയങ്ങൾ ഉന്നയിക്കുക, പല ശുബഹാത്തുകളും അവർ ആരോപിച്ചിരുന്നു. അവയിൽപ്പെട്ട ഒരു സംശയമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം. അതിന് മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ ആ അപകടകരമായ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായി പറയാനുള്ളത്, ഖുർആൻ എഴുതുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ അവതരണമാണോ ആദ്യം എഴുത്താണ്? ആദ്യം അവതരണമാണ്, ഖുർആൻ ആദ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബഅതി അഹ്റുഫ്, ഏഴ് വ്യത്യസ്ത രീതികളിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ, ഖുർആൻ ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, എഴുത്തിലൂടെ രേഖയിലൂടെ ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല ഖുർആൻ പാരായണം നമ്മൾ സാധാരണ പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ, സാധാരണ പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ആശയം ഏതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നാം മനസ്സിലാക്കുക? ആ ഗ്രന്ഥം, എഴുതപ്പെട്ട ഗ്രന്ഥം വായിച്ചുകൊണ്ട് അല്ലേ? എന്നാൽ സഹാബത്തുകൾ എങ്ങനെയാണ് ഖുർആൻ പഠിച്ചത്? എഴുതപ്പെട്ട ഖുർആനെ ആസ്പദമാക്കിക്കൊണ്ടല്ലായിരുന്നു സഹാബത്തുകൾ ഖുർആൻ പഠിച്ചിരുന്നത്, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ടു. അതേപോലെ സഹാബത്തുൽ ശിഷ്യന്മാരായ താബിഈങ്ങളും സഹാബത്തുകളുടെ നാവുകളിൽ നിന്ന് അവർ പാരായണം ചെയ്യുന്നത് കേട്ട് പഠിച്ചവരാണ് ആര്? താബിഈ പണ്ഡിതന്മാർ. അപ്പോ ഈ ശുബഹത്ത് ഇതിലൂടെ നമുക്ക് അതിനെ ഗണ്ണിക്കാൻ സാധിക്കുമെന്ന് ചുരുക്കം. ഇതിലൊരു അതിശയം എന്ന് വെച്ചാല്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഇറക്കിയ ഈ ഗ്രന്ഥം അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും ക്രോഡീകരിക്കപ്പെട്ടു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും ക്രോഡീകരിക്കപ്പെട്ടു. ആ ക്രോഡീകരിക്കപ്പെട്ടത് ഇന്ന് വരെ അതിന്റെ എഴുത്തിൽ അക്ഷരങ്ങളും വാക്കുകളും എഴുത്തിൽ അതിന്റെ ഘടനയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല അടിസ്ഥാനപരമായി എന്നാണ് അതിലെ അത്ഭുതം. അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇൻഷാല്ലാഹ് നാം വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമതായി ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ആ റസ്മുൽ ഉസ്മാനി, ആ ഉസ്മാനി ലിപിക്ക് വിരുദ്ധമായി ഇന്ന് വരെ ഒരിക്കലും ഖുർആൻ എഴുതപ്പെടുന്നില്ല, അല്ലെങ്കിൽ എഴുതപ്പെട്ടാൽ തന്നെ അത് കത്തിച്ചു കളയണം, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചതുപോലെ അത് നശിപ്പിച്ചു കളയണം എന്നല്ലാതെ ഇന്നും മുസ്ലിമീങ്ങൾ അവലംബിക്കുന്ന ഖുർആൻ കോപ്പികൾ ആ ലിപി പ്രകാരം എഴുതപ്പെട്ടതാണ്, ആ ലിപി അവലംബിച്ചുകൊണ്ടുള്ള മുസ്ഹഫുകളാണെന്നാണ് അത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഹദീസ് എഴുതുന്നത് വിലക്കിയിരുന്നു. എന്തിനാണത്? ഖുർആൻ ഹദീസും പരസ്പരം കലർന്ന് ഏതാണ് ഖുർആൻ ഏതാണ് ഹദീസ് എന്ന രൂപത്തിൽ ആകാതിരിക്കുവാൻ വേണ്ടി നബി വസല്ലം പ്രത്യേക നിർദ്ദേശം കൊടുത്തിരുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, ലാ തക്തുബു അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് എഴുതരുത്, എന്റെ സംസാരം നിങ്ങൾ രേഖപ്പെടുത്തരുത്. ഒമൻ കതബ അന്നി ഗൈറൽ ഖുർആനി ഫലിയംഹു, ഖുർആൻ അല്ലാത്ത വല്ലതും നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മായ്ച്ചു കളയണം. മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ്? ഖുർആനും ഹദീസും പരസ്പരം കലരാതിരിക്കാൻ വേണ്ടി. ശേഷം പിന്നീട് നബി സല്ലം ഹദീസ് രേഖപ്പെടുത്താൻ അനുവാദം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഖുർആനിന്റെ ക്രോഡീകരണം ഇങ്ങനെയാണ് അതിന്റെ തുടക്കം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തുണ്ടായിരുന്നു? കുത്താബുൽ വഹ്യ ഉണ്ടായിരുന്നു, വഹി രേഖപ്പെടുത്തുന്ന സഹാബത്തുകൾ ഉണ്ടായിരുന്നു. ആ സഹാബത്തുകളോട് ഖുർആൻ രേഖപ്പെടുത്താൻ ആര് നിർദ്ദേശിച്ചിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരുന്നു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആനിക ആയത്തുകൾ ഇറങ്ങുമ്പോൾ വഹി രേഖപ്പെടുത്തുന്ന സഹാബത്തുകളോട് പറയുമായിരുന്നു, നിങ്ങൾ ഈ ആയത്ത് ഈ സൂറത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തണം, ഈ പറയപ്പെടുന്ന ഈ സൂറത്തിൽ നിങ്ങൾ ഈ ആയത്ത് ഈ സ്ഥാനത്ത് നിങ്ങൾ രേഖപ്പെടുത്തണം എന്നുള്ള അതിൻ്റെ ക്രമവും അതിന് തെർത്തീബ് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച പ്രകാരമാണ്. അതുകൊണ്ടാണ് ആയത്തുകളുടെ ക്രമമുണ്ടല്ലോ, അതായത് ഇപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന് ശേഷമാണ് ഏത്, അർറഹ്മാൻ അർറഹീം. ഞാൻ തർത്തീബുൽ ആയാത്ത് ആയത്തുകളുടെ ക്രമം ഇതെന്താണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച പ്രകാരമാണ്. അതുകൊണ്ടാണ് അതെന്താണ് തർത്തീബുൻ തൗഖീഫിയുൻ എന്നാണ് പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുള്ളത്. അതായത് ലോക മുസ്ലിമീങ്ങൾ ഏകോപിച്ചൊരു വിഷയമാണ് ആയത്തുകളുടെ ക്രമം തർത്തീബ്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉണ്ടായിട്ടുള്ളത്, മറിച്ച് സഹാബത്തുകൾ ഇജ്തിഹാദ് ചെയ്ത രൂപത്തിലല്ല എന്നാണ് ലോക മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ചൊരു വിഷയമാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതപ്പെട്ടു, പിന്നീട് എന്തിനാണ് ക്രോഡീകരണം പിന്നീട് സംഭവിച്ചത്? അതിന്റെ ഉത്തരം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ പൂർണ്ണമായും ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളിലൂടെയാണ് ഖുർആൻ എഴുതപ്പെട്ടത്. അതായത് തൊലി, കല്ല്, പാറക്കല്ലുകൾ, കല്ലുകളുടെ കഷ്ണങ്ങൾ, അതേപോലെ മരക്കഷ്ണങ്ങൾ എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഖുർആൻ രേഖപ്പെടുത്തിയിരുന്നത് സഹാബത്തുകളുടെ കാലഘട്ടത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ. എന്നാൽ എന്തുകൊണ്ടാണ് ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കപ്പെടാഞ്ഞത്? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ വഹി ഇറങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ഖുർആൻ പൂർണ്ണമായും ക്രോഡീകരിക്കപ്പെടാൻ സാധിക്കുകയില്ല, കാരണം ഖുർആനിന്റെ അവതരണം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങിയ ആയത്ത് അതാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണ്? ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്തു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആഖിറു ആയത്തിൻ നസലത് മിനൽ ഖുർആനി ആയത്തുർ റിബാ, പലിശയുടെ ആയത്താണ് അവസാനമായി ഇറങ്ങിയത്, അതിന്റെ അവസാന ഭാഗമാണ് വത്തഖു യൗമൻ ترجعون فيه الى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന ഈ ആയത്ത് 281-ാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിൽ. ഇതാണ് അത്രേ ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത്. സഈദ് ഇബ്നു ജുബൈർ റഹ്മഹുള്ളാ പറയുന്നു, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്, ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഇറങ്ങിയിട്ട് 9 രാവുകൾക്ക് ശേഷമാണ് മരിച്ചത്. ഇസേനെ 9 രാവുകൾക്ക് ശേഷം മരണപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്ത് മനസ്സിലായി? മരണത്തിന് തൊട്ട് മുമ്പ് വരെ എന്തിറങ്ങിയിട്ടുണ്ട്? വഹി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ പൂർണ്ണമായും ക്രോഡീകരിക്കപ്പെടാൻ, ഒരു മുസ്ഹഫിൽ ക്രോഡീകരിക്കപ്പെടാൻ സാധിക്കുകയില്ല. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മുടെ ക്രോഡീകരണവുമായി ബന്ധപ്പെടാത്ത ഒരു വിഷയമുണ്ട് പല ആൾക്കാരും ധരിച്ചിട്ടുള്ളത്, അലിയവും ആത്മനു ലക്കും ദീനക്കും ആത്മനു അലയിക്കും ഞാമത്തി എന്നുള്ള ആയത്തിന്റെല്ലോ, അതാണ് അത്ര അവസാനമായി ഇറങ്ങിയത് എന്ന് പലരും ധരിക്കുന്നുണ്ട്. അലിയവും ആത്മനു ലക്കും ദീനക്കും ആത്മനു അലയിക്കും ഞാമത്തി എന്ന ആയത്ത്. അപ്പൊ ഈ ആയത്ത് യഥാർത്ഥത്തിൽ അവസാനമായി ഇറങ്ങിയതല്ല, മറിച്ച് ഹജ്ജത്തുൽ വദാഇൽ അവതരിച്ച ആയത്താണ്. എന്തുകൊണ്ടാണ് പലരും പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ദീൻ നാം ഇന്ന് ഞാൻ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്, എന്ന് പറയുമ്പോൾ അത് സൂചനയാണല്ലോ അതിനുശേഷം ഒരു ആയത്തും ഇറങ്ങിയിട്ടില്ല എന്ന്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല എന്നാണ് പ്രഗത്ഭ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. കാരണം വ്യക്തമായ തെളിവുകൾ അതിന് വിരുദ്ധമാണ്. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 80 ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശമാണ് അല്ലയും ആത്മാക്കിലക്കും ദീനക്കും നായത്തിൽ ഇറങ്ങുന്നത്. 80 ദിവസങ്ങൾക്ക് മുമ്പ് നാം നേരത്തെ പറഞ്ഞ ആയത്തോ ഒറ്റപ്പൂ യൗമൻ തുർജഅൂന ഫീഹി ഇലല്ലാഹി ആയത്തോ 9 രാവുകൾക്ക് മുമ്പ്, രാത്രികൾക്ക് മുമ്പ്. അപ്പോ വേറൊരു ആശയപരമായ ഒരു സംശയം എന്താണത്? അല്യവും ആത്മാക്കിലക്കും ദീനക്കും എന്ന് പറഞ്ഞിട്ട് ശേഷം പലിശയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇറങ്ങിയല്ലോ. അപ്പോൾ ദീന് പൂർത്തീകരിച്ചു എന്ന് അല്യവും ആത്മാക്കിലക്കും എന്ന ആയത്തിൽ നിന്ന് കിട്ടുന്നു. അതിനുശേഷം പലിശ നിരോധിച്ചിട്ടുള്ള ആയത്തുകൾ ഇറങ്ങുന്നു. ഇതെങ്ങനെയാണ് ഇവ തമ്മിൽ യോജിപ്പിക്കുക? ഇവ തമ്മിൽ യോജിപ്പിക്കേണ്ടത്, പണ്ഡിതന്മാർ പറയുന്നു, അല്യവും അക്മൽത്തുലക്കും ദീനക്കും എന്ന ആയത്തിന്റെ അർത്ഥം ഇമാം തബറി റഹ്മഹുള്ള പോലുള്ള ഇമാമിങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങളുടെ ദീന് പൂർത്തീകരിച്ചു എന്നല്ല, മറിച്ച് അവിടെ ദീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജ് ആകുന്നു, അഥവാ ഇന്ന് മുതൽ നിങ്ങൾക്ക് ബഹുദൈവ വിശ്വാസികളുമായി കലരാതെ നിങ്ങൾക്ക് സ്വതന്ത്രമായി വിശ്വാസികൾ മാത്രം ഒരുമിച്ച് ഹജ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് അല്ലാഹു തആല അവസരം നൽകിയിരിക്കുന്നു. മുമ്പ് എങ്ങനെയായിരുന്നു ഹജ്ജും ഉംറയൊക്കെ ചെയ്യുമ്പോൾ? മുശ്രിക്കുകളുണ്ടാവും തവാഫും സഹയൊക്കെ ചെയ്യാൻ. എന്നാൽ അല്ലാഹു തആല ആ വർഷം മുതൽ അങ്ങനെയൊരു അവസ്ഥയിൽ നിന്ന് അവർക്കൊരു പരിവർത്തനമുണ്ടാക്കി സ്വതന്ത്രമായി ഹജ്ജ് ചെയ്യാനും മുശ്രിക്കുകളുമായി കലരാതെ ഹജ്ജ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം നൽകി. അങ്ങനെ ഹജ്ജ് എന്ന ഈ ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ അവസാനത്തെ ഈ ഹജ്ജ് കർമ്മം നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ രീതിയിൽ ചെയ്യാനുള്ള അവസരം നൽകി തന്നിരിക്കുന്നു. അതോടെ നിങ്ങൾ ദീന് അള്ളാഹു പൂർത്തീകരിച്ചു എന്ന അർത്ഥമാണത്രേ ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇബ്നു ഹജർ അസ്ഖലാനി പോലുള്ള പണ്ഡിതന്മാർ പറയുന്നു, അതിന്റെ അർത്ഥം അല്യവും അക്മൽത്തുലക്കും ദീനക്കും എന്നതിന്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിന്റെ മൗലിക വിഷയങ്ങൾ, അടിസ്ഥാന ഘടകങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അവ ഈ ഇസ്ലാം കാര്യങ്ങളിൽ അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജ് കർമ്മത്തോടെ മൗലിക വിഷയങ്ങൾ, അടിസ്ഥാന ഘടകങ്ങൾ പൂർണ്ണമായി എന്നൊരു അഭിപ്രായം കൂടിയുമുണ്ട്. അതിന്റെ അർത്ഥം അതിന്റെ ഈ ആയത്തിന് ശേഷം അടിസ്ഥാന ഉസൂലുദ്ദീൻ അല്ലാത്ത, അർക്കാനുൽ ഇസ്ലാം അല്ലാത്ത പല ഹലാല് ഹറാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവതരിക്കാനും വഹിയായി ഇറങ്ങാനും സാധ്യതയുണ്ട്. ഏതായാലും ഈ അഭിപ്രായം ശരിയല്ല എന്നതിന് ചുരുക്കമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അല്യവും ആത്മജിലക്കും എന്ന ആയത്തല്ല അവസാനമായി ഇറങ്ങിയത്, മറിച്ച് ഒറ്റപ്പൂയവുമെന്ന് തുർജാവുന്ന ഫീലുള്ള എന്ന പലിശയുടെ ആയത്തുകളുടെ പൂർത്തീകരണം എന്ന നിലക്ക് ഈ ആയത്താണ് അത്ര അവസാനമായി ഇറങ്ങിയത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി രേഖപ്പെടുത്താൻ സഹാബത്തുകൾ ഉണ്ടായിരുന്നു. ആ സഹാബത്തുകൾ നബിയുടെ നിർദ്ദേശപ്രകാരം വഹി രേഖപ്പെടുത്തിയിരുന്നു. പൂർണ്ണമായും ഒരു മുസ്ഹഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ യമാമ യുദ്ധത്തിൽ ധാരാളം സ്വഹാബത്തുകൾ മരണപ്പെട്ടു. അതായത് ദീൻ നിന്ന് മുർത്തദ്ദായ, മുർത്തദ്ദീങ്ങളുമായി നടന്നൊരു യുദ്ധമാണ് യമാമ യുദ്ധം. ആ യുദ്ധത്തിൽ ധാരാളം സഹാബത്തുകൾ മരണപ്പെട്ടു. റിവായത്തുകൾ പറയുന്നു 70 ഖുർആൻ മനപ്പാഠമാക്കിയ സഹാബത്തുകളാണ് യമാമ യുദ്ധത്തിൽ മരണപ്പെട്ടത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഭയന്നു. ഇങ്ങനെ ഹാഫിദീങ്ങളായ സഹാബത്തുകൾ മരണപ്പെട്ടതോടെ ഖുർആനിക ആയത്തുകളും വിസ്മരിക്കപ്പെടുമോ എന്നുള്ള ഭയം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഭയം കാരണം ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കിലേക്ക് വരികയും വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഖുർആൻ പൂർണ്ണമായും ഒരു മുസ്ഹഫിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെടുന്നത്. ആരുടെ കാലഘട്ടത്തിൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ. ഇമാമ ഇതിന് സംഭവിച്ചത് ഹിജ്റ 12-ാം വർഷം. അപ്പോൾ ഹിജ്റ 12-ാം വർഷത്തിലാണ് ആദ്യമായി ക്രോഡീകരണം നടന്നത്. അതിന്റെ കാരണം എന്താണ്? ധാരാളം സഹാബത്തുകൾ ഹിഫ്ദാക്കിയ ഹാഫിദീങ്ങളായ സഹാബത്തുകൾ മരണപ്പെട്ടു, 70-ഓളം സഹാബിമാർ. അങ്ങനെ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു വലിയ പ്രയാസമുണ്ടായിരുന്നു. കാരണം വലിയ ഒരു ദൗത്യമാണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം പല സഹാബത്തുകളുമായി ബന്ധപ്പെട്ടു. സഹാബത്തുകളുടെ ഹിഫ്ദിൽ നിന്നും, അവർ മനഃപ്പാഠമാക്കിയ അവർ ഹിഫ്ദിൽ നിന്നും, അതേപോലെ തന്നെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഹ്യി രേഖപ്പെടുത്തിയ ആ രേഖകളും പരിശോധിച്ചുകൊണ്ട് ഖുർആൻ പൂർണ്ണമായും ക്രോഡീകരിച്ചു. ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ഒരു ആയത്ത് ഒരു സഹാബിയിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ മാത്രം പോരാ, മറിച്ച് രേഖ ഉണ്ടായിരിക്കണം ആരുടെ കൈവശം. അതായത് താങ്കൾ റസൂലിന്റെ മുന്നാകെ വഹ്യി രേഖപ്പെടുത്തിയ ഒരു സഹാബിയായിരുന്നു, കാതിബുൽ വഹ്യായിരുന്നു എന്ന നിലക്ക് രേഖ ഉണ്ടായിരിക്കണം, രണ്ട് സാക്ഷികളും വേണം എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. അത്രക്കും സൂക്ഷ്മമായ രൂപത്തിലാണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. അങ്ങനെ സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അത് പൂർണ്ണമായി ക്രോഡീകരിച്ച് ഒരു മുസ്ഹഫിലാക്കി. ആ മുസ്ഹഫ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈവശമായിരുന്നു. മരണപ്പെട്ടതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് കൈമാറി. ശേഷം മകളായ ഉമറിന്റെ മകളായ ഹഫ്സ ബീവിയുടെ കയ്യിലായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട മുസ്ഹഫ്. ഇതാണ് ഒന്നാമത്തെ ഖുർആനിന്റെ ക്രോഡീകരണം. ഒന്നാമത്തെ ക്രോഡീകരണം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, അതിനു മുമ്പ് ഖുർആൻ എഴുതപ്പെട്ടിട്ടില്ല എന്നല്ല അർത്ഥം, മറിച്ച് ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ട്, പക്ഷേ വ്യത്യസ്തമായ പരന്നു കിടക്കുന്ന പല കഷ്ണങ്ങളിലും തൊലിയിലും അതേപോലെ തന്നെ പല രേഖകളിലുമാണ് ആയിരുന്നു. എന്നാൽ ഒരു മുസ്ഹഫിൽ എന്തുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത്? കാരണം ധാരാളം സഹാബത്തുകൾ മരണപ്പെട്ടു. അപ്പോൾ ഒരു റെക്കോർഡായിട്ട് സൂക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ ക്രോഡീകരണം നടന്നത്. ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ ക്രോഡീകരണം നടന്നത്. ആ മുസ്ഹഫിനാണ് അൽ മുസ്ഹഫുൽ ഉസ്മാനി എന്ന് നമ്മൾ പറയാറുള്ളത്. അതായത് ഹിജ്റ 24-ാം വർഷത്തിന്റെ അവസാനവും ഹിജ്റ 25-ാം വർഷത്തിന്റെ തുടക്കത്തിലായിരുന്നു ഈ ക്രോഡീകരണം നടന്നത്. 24-ാം വർഷത്തിന്റെ അവസാനവും 25-ാം വർഷത്തിന്റെ തുടക്കവും. ഏത് ക്രോഡീകരണം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രോഡീകരണം. എന്തായിരുന്നു അതിന്റെ കാരണം? അതായത് നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക രാഷ്ട്രം വികസിച്ചു. അങ്ങനെ സഹാബത്തുകൾ പല നാടുകളിലേക്കും ഫത്ഹ് ചെയ്യാൻ വേണ്ടി, ഇസ്ലാം പ്രചരിപ്പിക്കുവാൻ വേണ്ടി, ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഇസ്ലാമിലേക്ക് ധാരാളം ആൾക്കാർ വിശ്വാസികളായി കടന്നുവന്നു. ഇപ്പൊ യുദ്ധത്തിൽ പോകുന്ന സഹാബത്തുകൾ സ്വാഭാവികമായും അവർ യുദ്ധം ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഒരുമിച്ച് കൂടും. അങ്ങനെ ഇറാഖിൽ നിന്നും ഷാമിൽ നിന്നും വന്ന സഹാബത്തുകൾ അദ്രബീജാൻ, അർമീനിയ രാഷ്ട്രങ്ങൾ ഫത്ഹ് ചെയ്യാൻ വേണ്ടി അവർ ജിഹാദിന് വേണ്ടി ഒരുമിച്ചുകൂടി. അപ്പോൾ അവർക്ക് പരസ്പരം ഉണ്ടായിരുന്ന ഒരു തർക്കമായിരുന്നു ഈ ക്രോഡീകരണത്തിന്റെ കാരണം. അതായത് ഇറാഖികളായ ഷാമികളായ മുസ്ലിമീങ്ങൾ, പടയാളികൾ, അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പരസ്പരം ഉണ്ടായിരുന്ന വ്യത്യാസം നമുക്കറിയാം. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഖുർആൻ വ്യത്യസ്ത രീതികളിലാണ് ഇറങ്ങിയത്. അപ്പം ഷാമിൽ ഖുർആൻ പഠിപ്പിച്ചിരുന്ന സഹാബിയായിരുന്നു ആര്? ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉബൈയിൽ നിന്ന് കേട്ട പഠിച്ച പാരായണമല്ല ഇറാഖികളായ ആൾക്കാര് പാരായണം ചെയ്യുന്നത്. അങ്ങനെ പരസ്പരം നിഷേധിക്കുകയും പരസ്പരം ചിലര് കാഫിറാക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ എത്തി. ഈ കാഴ്ച ആരാ കാണുന്നത്? ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹു വേഗത്തിൽ അന്നത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടുക്കിലേക്ക് വന്ന് എന്നിട്ട് പറഞ്ഞു, അദ്രിക് ഹാദിഹിൽ ഉമ്മത്ത ഖബ്ല അൻ യഖ്തലിഫു ഫിൽ കിതാബി ഇഖ്തിലാഫൽ യഹൂദി വൽ നസാര. ജൂത ക്രൈസ്തവർ അവർ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഭിന്നിച്ചതുപോലെ ഈ ഉമ്മത്ത് ഈ ഖുർആനിൽ ഭിന്നിക്കുന്നതിന് മുമ്പ് താങ്കൾ ഈ വിഷയം പരിഹരിക്കണം എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. അതിന് ഗൗരവം മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഖുർആൻ വീണ്ടും ക്രോഡീകരിക്കപ്പെടാൻ ആവശ്യപ്പെട്ടു. ആരുടെ കൈവശമായിരുന്നു ഖുർആനിന്റെ ആദ്യത്തെ കോപ്പി? ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കായിരുന്നു. ആ കോപ്പികൾ എനിക്ക് വേണം, അതിൽ നിന്ന് വ്യത്യസ്ത കോപ്പികൾ രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിയോഗിച്ചു. അങ്ങനെ ആ മുസ്ഹഫിന്റെ കോപ്പി തിരികെ കിട്ടി. അങ്ങനെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഖുർആനിലെ വ്യത്യസ്ത കോപ്പികൾ ഉണ്ടാക്കി, എഴുതിയുണ്ടാക്കി. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്രോഡീകരണവും ഉസ്മാനി ക്രോഡീകരണം തമ്മിലുള്ള വ്യത്യാസം. എന്താണ് വ്യത്യാസം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചപ്പോൾ ഒറ്റ മുസ്ഹഫിൽ ക്രോഡീകരിച്ചു. ആ മുസ്ഹഫ് പ്രകാരം മാത്രമേ പാരായണം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഔദ്യോഗികമായ ഒരു ഉത്തരവ് ആരും നൽകിയില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയില്ല. മറിച്ച് ഇനി ഹാഫിദീങ്ങൾ മരണപ്പെട്ടാലും ഖുർആൻ ഒരു റെക്കോർഡായിട്ട് ഒരു രേഖന നിലക്ക് അവശേഷിക്കണം എന്നൊരു ഉദ്ദേശമായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ദേശം. എന്നാൽ വ്യത്യസ്തമായ നാടുകൾ ഖുർആൻ പാരായണത്തിൽ യാതൊരു ഭിന്നതയും യാതൊരു തർക്കവും നിഷേധമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന ഉദ്ദേശമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ക്രോഡീകരണത്തിന്റെ ഉദ്ദേശം. അങ്ങനെ മുസ്ഹഫ് വീണ്ടും ക്രോഡീകരിക്കപ്പെട്ടു, വ്യത്യസ്ത കോപ്പികളുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അത് അഞ്ചാണോ ആറാണോ ഏഴാണോ എട്ടാണോ എന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട്. അങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക്, കൂഫയിലേക്ക്, ബസ്രയിലേക്ക്, ഷാമിലേക്ക്, മക്കയിലേക്ക് പല കോപ്പികളും അയച്ചു. ഓരോ കോപ്പിയുടെ കൂടെയും മുസ്ഹഫിന്റെ കൂടെയും ഒരു ഖാരിഇനെ, ഖുർആൻ പാരായണ പണ്ഡിതനെ നിയോഗിച്ചു ആ ഖുർആൻ പാരായണം പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി. എങ്ങനെയാണ് സഹാബത്തുകൾ ഖുർആൻ രേഖപ്പെടുത്തിയത്? ഖുർആൻ സഹാബത്തുകൾ രേഖപ്പെടുത്തിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇറങ്ങിയ വ്യത്യസ്ത ഖുർആൻ ശൈലികളോട്, രീതികളോട് യോജിച്ച രീതിയിലായിരുന്നു. അന്നത്തെ ലിപിയിൽ കുത്തുകളില്ലായിരുന്നു, ചിഹ്നങ്ങളില്ലായിരുന്നു, അക്ഷരങ്ങൾ മാത്രമായിരുന്നു അവർ രേഖപ്പെടുത്തിയിരുന്നത്. അതേപോലെ തന്നെ ഹംസ എന്ന അക്ഷരത്തിന് ഒരു രൂപമില്ലായിരുന്നു സഹാബത്തുകളുടെ ഖുർആൻ ലിപിയിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വ്യത്യസ്ത ഖുർആൻ പാരായണങ്ങൾ ഉണ്ടായിരുന്നു. വ്യത്യസ്ത പാരായണങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അവർ മുസ്ഹഫ് ക്രോഡീകരിച്ചു, രേഖപ്പെടുത്തി. കഴിവിന് പരമാവധി വ്യത്യസ്ത പാരായണങ്ങളെ അറിയിക്കുന്ന, സൂചിപ്പിക്കുന്ന രൂപത്തിൽ വാക്കുകൾ എഴുതാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ മാലിക് യൗമിദ്ദീൻ, മലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്ന ഈ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്ത് ശ്രദ്ധിക്കുക. ഈ എഴുത്തിൽ എന്തില്ല? കുത്തുകളില്ല. അപ്പോ യൗമിദ്ദീൻ എന്ന യാഇന് എന്ത് കുത്തുണ്ട്? എത്ര കുത്തുണ്ട് നമ്മുടെ എഴുത്തിൽ? രണ്ട് കുത്തുകളുണ്ട്. സഹാബത്തുകൾ കുത്തുകളില്ലാതെയാണ് എഴുതിയത്. അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ എഴുത്തിൽ മീമിന്റെ മേലെ ഫത്ഹ, ലാമിന്റെ മേലെ അടിയിൽ കസ്ര, കാഫിന്റെ അടിയിൽ കസ്ര. എന്നാൽ സഹാബത്തുള്ള എഴുത്തിൽ ഹർക്കത്തുകളും ഇല്ലായിരുന്നു. അപ്പോൾ മാലിക് യൗമിദ്ദീൻ, ഈ മാലിക് എന്ന വാക്കിൽ എത്ര ഖിറാത്തുകളുണ്ട്? രണ്ട് ഖിറാത്തുകളുണ്ട്. മാലിക്, മലിക്. ഇത് ഒറ്റ ലിപിയിലാണ് എഴുതപ്പെട്ടത്. കാരണം അലിഫ്, യാഇ, വാവ് പോലുള്ള ദീർഘാക്ഷരങ്ങൾക്ക് പലപ്പോഴും പല എഴുത്തുകളും ഇപ്പോൾ തന്നെ നമ്മൾ എഴുതുന്ന രൂപത്തിൽ, അതായത് ഈ റസ്മുൽ ഉസ്മാനി അല്ലെങ്കിലും അക്ഷരങ്ങളെ, അതായത് ദീർഘാക്ഷരങ്ങളെ സ്ഥിരപ്പെടുത്താതെയാണ് എഴുത്തുണ്ടാവുക പലപ്പോഴും. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ എഴുത്തിൽ മാലിക് എന്നും വായിക്കാം, മലിക് എന്നും വായിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ദാലിക്കൽ കിതാബ് ഖുർആൻ അല്ലാതെ ഇങ്ങനെ എഴുതിയ ദാലിക്ക, ദാലിക്ക ഇങ്ങനെയാണ് എഴുതുക, അലിഫില്ലാതെ. നമ്മൾ നമ്മുടെ സാധാരണ എഴുത്തിലാണ് പറഞ്ഞത്. ഹാദ എങ്ങനെ എഴുതുക? അലിഫില്ലാതെ. പക്ഷെ എങ്ങനെ വായിക്കുക? അലിഫ് കൊണ്ടാണ് വായിക്കുക. അപ്പോ സഹാബത്തുകൾ മാലിക് എന്നുള്ള ഖിറാഅത്തിനെയും മലിക് എന്ന ഖിറാഅത്തിനെയും എങ്ങനെയാണ് എഴുതിയത്? മലിക് യൗമിദ്ദീൻ. ഈ ഒറ്റ എഴുത്തിൽ രണ്ട് ഖിറാഅത്തുകൾക്കും സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? വേറെ ഉദാഹരണം പറഞ്ഞുതരാം. يا ايها الذين امنوا ان جاءكم فاسق بنبأ فتبينوا. ഒരു ഫാസിഖായ ഒരു മനുഷ്യൻ ഒരു വാർത്തയുമായി നിങ്ങളുടെ അരികിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പു വരുത്തണം എന്നൊരു ആയത്ത് സൂറത്തുൽ ഹുജറാത്തിലുണ്ട്. ഫതബയ്യനു എന്നാണ് അവിടെ അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഫതബയ്യനു എങ്ങനെയാണ് സഹാബത്തുകളുടെ ലിപി ഉണ്ടായിരുന്നത്? ഇങ്ങനെയാണ് ഫതബയ്യനു. മനസ്സിലാക്കണം, ഫതബയ്യനു എന്ന വാക്കിൽ വേറെ ഖിറാഅത്തുണ്ട്. ഇമാം ഹംസ, ഇമാം കിസായി ഓതിയത് ഫതസബ്ബതു എന്നാണ്. അർത്ഥം ഏകദേശം ഒന്നാണ്. നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പൊ ഫതബയ്യനു നമ്മുടെ ഖിറാഅത്ത്, ഇമാം ഹംസയുടെ ഇമാം കിസായിയുടെ ഖിറാഅത്ത് എന്താണ്? ഫതസബ്ബതു. ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. എഴുത്ത് നോക്കാം നമുക്ക്. നമ്മുടെ ഖിറാഅത്ത് പ്രകാരം എങ്ങനെ എഴുതേണ്ടത്? ഫാക്ക് കുത്ത്, ഫ താക്ക് രണ്ട് കുത്ത്, ബാൻ്റെ അടിയിൽ ഒരു കുത്ത്, ഫതബയ്യനു. പിന്നെ ഹറക്കത്തിടുകയാണെങ്കിൽ മനസ്സിലായല്ലോ. ഫതബയ്യനു. ഇനി ഇമാം ഹംസയുടെയും കിസായിയുടെയും ഖിറാഅത്ത് പ്രകാരം നമ്മൾ എഴുതുകയാണെങ്കിൽ, അടയാളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഫതസബ്ബതു, ഫാവും താവും അതേപോലെയാണ്. പക്ഷെ മൂന്നാമത്തെ അക്ഷരം ഫ ആണ്. ഫതസബ്ബ ثبتوا അപ്പോൾ എഴുതപ്പെട്ട അക്ഷരങ്ങളിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമില്ല. മനസ്സിലായി? അതായത് ലിപിയുടെ ഘടനയിൽ എന്തില്ല? വ്യത്യാസമില്ല. മറിച്ച് അതിൽ നൽകപ്പെട്ട, പിൽക്കാലങ്ങൾ നൽകപ്പെട്ട കുത്തിലും ചിഹ്നങ്ങളിലും അടയാളങ്ങളിലുമാണ് വ്യത്യാസം. അപ്പോൾ ഈ എഴുത്ത് പ്രകാരം രണ്ട് ഖിറാഅത്തും ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? സഹാബത്തിൽ എങ്ങനെയാണ് എഴുതിയത് മുസ്ഹഫ് എന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇനി രണ്ടു ഖിറാഅത്തുകളെയും ഒരു ഒറ്റ ലിപിയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ലെങ്കിലോ? രണ്ട് ലിപി പ്രകാരം എഴുതും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വസ്സ ബിഹ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് എന്ന സൂറത്ത് ബക്കറയിലായിട്ടുണ്ട്. അതായത് തൗഹീദ് പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അതേപോലെ മക്കൾക്ക് യാക്കൂബ് നബിയും വസീത് നൽകിയും നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവിടെ വവസ്സ എന്നാണ് നമ്മുടെ ഓത്ത്. വസീത് നൽകിയും ഇമാം നാഫിഇന്റെയും ഇബ്നു ആമിറിന്റെയും ഖിറാഅത്ത് പ്രകാരം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് വാക്കുകളും ഒരു ലിപി ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം ഇവിടെ വ ആ എന്നാണ്, ഇവിടെ വ വ എന്നാണ്. പിന്നെ ഇവിടെ ഹംസിന് ശേഷം ഈ അലിഫിന് ശേഷം എന്തുണ്ട്? വാവ് വീണ്ടും വരുന്നുണ്ട്. ആ മൂന്നാമത്തെ അക്ഷരം എന്തില്ല ഇവിടെ ഈ ഒത്തിൽ? ഇല്ല. ഇത് രണ്ടും നബി ഹസനും പഠിപ്പിച്ച ഖിറാഅത്തുകളാണ്. രണ്ടും സഹീഹാന മുത്തവാത്തിറാണ്. കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണല്ലോ. വമസ്സ ബഹുഭൂരിഭാഗം ഇമാമിങ്ങളുടെ ഖിറാഅത്ത് ഇമാം നാഫിഇന്റെയും ഇബ്നു ആമിറിന്റെയും ഖിറാഅത്ത് പ്രകാരം വ ഔസ. എന്താണ് സംഭവിച്ചത്? ഷാമികളെയും മദീനക്കാരെയും മുസ്ഹഫിൽ വ ഔസ എന്നാണ്. മനസ്സിലാക്കണം. എന്നാൽ ഇറാഖിലേക്ക് മക്കയിലേക്ക് നിയോഗിക്കപ്പെട്ട ആ മുസ്ഹഫുകളിൽ എന്താണ്? വവസ എന്നാണ്. അപ്പം ഷാമികളുടെയും മദീനക്കാരുടെയും മുസ്ഹഫിൽ വ ഔസ, മറ്റുള്ള മുസ്ഹഫുകളിൽ വവസ. എന്താ കാരണം? രണ്ട് ഖിറാഅത്തുകളും ഒരൊറ്റ ലിപിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. എന്നാൽ ഈ വ്യത്യാസങ്ങൾ ധാരാളമില്ല. ഏതാനും നമുക്ക് എണ്ണാൻ പറ്റുന്ന രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ മിക്ക ഖിറാഅത്തുകളും പരസ്പരമുള്ള ലിപി പരിശോധിക്കുകയാണെങ്കിൽ പരസ്പരം യോജിക്കുന്ന ലിപികളാണ്. വവസ്സ വ ഔസ, അങ്ങനെ പല ഉദാഹരണങ്ങൾ നമുക്ക് ഇതിന് പറയാൻ സാധിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. സൂറത്ത് ഷംസിൽ അവസാനത്തെ ആയത്ത് എന്താണ്? സൂറത്ത് ഷംസിൽ അവസാനത്തെ ആയത്ത് വലാ യഖാഫു ഉഖബ. ഇതാണ് നമ്മുടെ ഖിറാഅത്ത്. എന്നാൽ വേറെ ഖിറാഅത്ത് ഉണ്ട്, ഫലാ യഖാഫു. ഇവിടെ ലിപി ഒന്നിക്കാൻ പറ്റുമോ? കാരണം വാവ് എന്ന് ഇലാമിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അക്ഷരമാണ്, വാവാണ്. ഫാ ലാമുമായി ചേർന്ന് നിൽക്കുന്ന അക്ഷരമാണ് ഫാ ആണ്. ഇവിടെ മുസ്ഹഫ് തമ്മിൽ നിന്നുണ്ടായി വ്യത്യാസമുണ്ടായി. ഇപ്പൊ ലിപിൽ വ്യത്യാസമുണ്ട്. ലിപിക്ക് വ്യത്യാസമുണ്ടെങ്കിലും നമ്മൾ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉസ്മാനി മുസ്ഹഫിനോട് വിരുദ്ധമായ എഴുത്താണ് പറയാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും മുസ്ഹഫിനോട് യോജിപ്പ് ഉണ്ടായാൽ മതി. മനസ്സിലായി? ഏതെങ്കിലും ഒരു മുസ്ഹഫിനോട് യോജിപ്പുണ്ടായാൽ മതി. ഇവിടെ ഫലാ യഖാഫു ഉഖബാഹ വലാ യഖാഫു ഉഖബാഹ രണ്ടും സഹീഹായ മുതവാത്തിറായ ഖിറാഅത്തുകളാണ്. രണ്ടും അതിന്റെ ആ മുസ്ഹഫുകൾ തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ്. അപ്പോൾ അത് ശരിക്ക് ഈ മുസ്ഹഫിന്റെ എഴുത്തിലൂടെ അത് പരിഹരിക്കപ്പെട്ടു എന്നാണ് അതിന്റെ ചുരുക്കം. ഇനി നാം അറിഞ്ഞിരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് നമുക്കൊരു കാര്യം മനസ്സിലായി, സഹാബത്തുകളുടെ ഖുർആൻ ക്രോഡീകരണ സമയത്ത് എങ്ങനെയാണ് അവർ അക്ഷരങ്ങൾ, വാക്കുകൾ, ഖുർആനിക വാക്കുകൾ എഴുതിയിരുന്നത്, ചിഹ്നങ്ങൾ കുത്തുകളൊന്നും ഇല്ലാതെ. പിന്നെ എങ്ങനെയാണ് ഈ ചിഹ്നങ്ങളും കുത്തുകളൊക്കെ വന്നത്, അതാണ് നാം ചുരുക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് സഹാബത്തുകൾ ഇങ്ങനെ രേഖപ്പെടുത്തി, പിൽക്കാലങ്ങളിൽ ഇസ്ലാമിലേക്ക് ധാരാളം അനറബികൾ കടന്നു വന്നു. അനറബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായും മുസ്ഹഫില്ലാതെ, ഹറക്കത്തുകളും ചിഹ്നങ്ങളും അടയാളങ്ങളും ഇല്ലാതെ ലിപി വായിക്കാൻ പ്രയാസമുണ്ടായി. അങ്ങനെയാണ് പണ്ഡിതന്മാർ മുസ്ഹഫ് എഴുതുമ്പോൾ പിൽക്കാലങ്ങളിൽ ഈ അക്ഷരങ്ങൾക്ക് കുത്തുകൾ അതേപോലെ തന്നെ ചിഹ്നങ്ങളൊക്കെ നൽകാൻ തുടങ്ങിയത്. പക്ഷേ അക്ഷരങ്ങളുടെ വാക്കുകളുടെ ഘടനയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തായി? ഉസ്മാനി മുസ്ഹഫിന് വിരുദ്ധമാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മുസ്ഹഫുൽ ഉസ്മാനി, ഉസ്മാനി മുസ്ഹഫിന് വിരുദ്ധമായ കോപ്പികൾ ഉണ്ടെങ്കിൽ അത് ആ മുസ്ഹഫ് നശിപ്പിച്ചു കളയണം, കത്തിച്ചു കളയണം എന്നൊക്കെ പണ്ഡിതന്മാർ ഫത്വ നൽകാനുള്ള കാരണം. ഖുർആനിൽ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന ചിഹ്നങ്ങൾക്കും അടയാളങ്ങൾക്കും രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് നഖ്ത് ഇഅജാം, രണ്ട് നഖ്ത് ഇഅറാബ്. നഖ്ത് ഇഅജാം, നഖ്ത് ഇഅറാബ്, എന്താണ് ഇതിന്റെ അർത്ഥം? നഖ്ത് ഇഅജാം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന കുത്തുകൾ മാത്രം. അതായതിപ്പോ നൂനിന്റെ മേലെ എത്ര കുത്താണ്? ഒരു കുത്ത്. താഇന്റെ മേലെ എത്ര കുത്താണ്? രണ്ട് കുത്ത്. ജീമിന്റെ നടുവിൽ എത്ര കുത്താണ്? ഒരു കുത്ത്. ഇതെന്താ പറയാ? നഖ്തു ഇഅജാം. അതായത് അക്ഷരങ്ങൾ പരസ്പരം തെറ്റാതിരിക്കാൻ, പരസ്പരം വിവേചിച്ചറിയാൻ വേണ്ടിയുള്ള അടയാളങ്ങൾക്കാണ് നഖ്തു ഇഅജാം എന്ന് പറയാം. ഇപ്പൊ ഇത് നൂനും താവുമാണ് എന്ന് എങ്ങനെ നമുക്ക് വേർതിരിക്കുക? ഈ കുത്തുകൾ മുഖേനയാണ്. എന്നാൽ നഖ്തു ഇഅറാം എന്ന് പറഞ്ഞാല് ഒരു അക്ഷരത്തെ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ്, ഉച്ചാരണ രീതി പഠിപ്പിക്കുന്ന അടയാളങ്ങളാണ് നഖ്തു ഇഅറാബ്. അതായത് ത എന്ന് പറയുമ്പം താന്റെ മേലെ എന്താണ്? ഫത്ഹയാണ്. തീ എന്ന് ഉച്ചരിച്ചാൽ താന്റെ താഴെ കസ്റയാണ്. തു എന്ന് ഉച്ചരിച്ചാൽ താന്റെ മേലെ വമ്മയാണ്. എന്ന് പറയാ നഖ്തു ഇഅറാബ്. ഇനി പഠിക്കേണ്ടത് നഖ്തു ഇഅറാബ്, അതായത് ഹറക്കത്തുകൾ. ഹറക്കത്ത് എന്ന് പറയാം നമ്മൾ ഫത്ഹ, വമ്മ, കസ്ര, സുക്കൂനി, ശദ്ദ, ഈ പോലുള്ള ഈ ഹറക്കത്തുകൾ നഖ്തു ഇഅറാബ് ആദ്യമായി ആരാണ് അത് സ്ഥാപിച്ചത്, കണ്ടുപിടിച്ചത് അക്ഷരങ്ങൾക്ക്? ഇമാം അബുൽ അസ്വദ് അദ്ദുഅലി റഹ്മഹുള്ളയാണ് നഖ്തു ഇഅറാബ് ആദ്യമായി പഠിപ്പിക്കുന്നത്. ശദ്ദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എങ്ങനെയാണ്? താഇന്റെ മേലെ എങ്ങനെ ഫത്ഹ ഇട്ടിരുന്നത് ഇമാം അബുൽ അസ്വദ് അദ്ദുഅലി? അബുൽ അസ്വദ് അദ്ദുഅലി എന്ന താബിഈ പണ്ഡിതനാണ്, അദ്ദേഹം വലിയ ഭാഷ ഇമാമായിരുന്നു. താഇന്റെ മേലെ ഫത്ഹ അന്ന് ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഹറക്കത്ത് അല്ലെങ്കിൽ ഹറക്കത്ത് വരുന്ന തുടക്കം ഇങ്ങനെയായിരുന്നു. ഫത്ഹ എന്താണ്? ഫത്ഹയും വമ്മയും കസ്റയൊക്കെ ഈ രൂപത്തിലുള്ള ഒരു വൃത്തമാണ്. താഇന്റെ മേലെ ഫത്ഹ, താഇന്റെ ഒരു അക്ഷരത്തിന്റെ മുന്നിലാണ് വമ്മ, അപ്പൊ മേലെ ഇട്ടാൽ എന്തായി മാറി? തച്ചായി ഉച്ചരിക്കണം. ത മുന്നിലിട്ടാലോ തു. അക്ഷരത്തിന്റെ താഴെ ഇട്ടാലോ? ഇപ്പം അബുൽ അസദ് ദുവലി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ കുത്തുകൾ വരാത്ത കാലഘട്ടമാണ്. ഇതിപ്പം ത എന്ന അക്ഷരമാണെങ്കിൽ ഇതെങ്ങനെ ഉച്ചരിക്കേണ്ടത്? ത തു തി. ഇത് ബാങ്ങുച്ചരിക്കാൻ പാടില്ല, കാരണം അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഡോട്ടുകൾ, ഈ കുത്തുകൾ വന്നിട്ടില്ല. ശേഷം അൽ ഖലീൽ ഇബ്നു അഹ്മദ്, അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി എന്ന വലിയ ഭാഷാ പണ്ഡിതൻ, അദ്ദേഹം അബ്ബാസി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ അബുൽ അസ്വദിന്റെ ഈ അടയാളങ്ങൾ ഒന്നും കൂടി മെച്ചപ്പെടുത്തി നമ്മളിപ്പോൾ ഉപയോഗിക്കാറുള്ള ചിഹ്നങ്ങളുടെ ഏകദേശം ആ രൂപത്തിലേക്ക് ആക്കി മാറ്റിയതാരാണ്? അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദിയാണ്. അൽ ഫത്ഹ എന്ന് പറഞ്ഞാൽ ഇതാ അലിഫ്, ഇങ്ങനെ കിടത്തിയിട്ടുള്ള അലിഫാണ്. അറബി പറയും അലിഫുൻ മഫ്തൂഹ. വമ്മാണെങ്കിൽ ചെറിയ വാവാണ്, കസറാണെങ്കിൽ പിറകോട്ട് തിരിച്ചിട്ട യാ ആണ്. ഈ രൂപത്തിലായിരുന്നു ആദ്യം അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദിയുടെ കാലഘട്ടത്തിൽ ഈ ചിഹ്നങ്ങൾ ഒന്നും കൂടിയും മെച്ചപ്പെടുത്തിയത്. അതിനുശേഷം മെച്ചപ്പെടുത്തപ്പെട്ട രൂപത്തിലാണ് പിന്നീട് നമ്മുടെ ഫത്ഹയും കസ്റയും, ഇങ്ങനെ വാവ് ചെറിയ രൂപമാണ് വമ്മ, പിന്നെ കസ്റയാണെങ്കിൽ താഴെയാണ് ഫത്ഹ, അതേപോലെ തന്നെ. അപ്പൊ ഇതാണ് ശരിക്ക് ഈ നഖ്തു ഇഅ്റാബ് ഹറക്കത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, പിന്നീട് അൽ ഖലീൽ എന്ന മഹാപണ്ഡിതന്റെ കാലഘട്ടത്തിൽ അത് പുരോഗമിച്ചു. ഈ അടയാളം സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഒരിക്കലും എന്തല്ല, അക്ഷരത്തിന്റെ അതിന്റെ പ്രധാന ഘടകത്തെ ബാധിക്കാത്ത രൂപത്തിലാണ് ഈ അടയാളങ്ങളൊക്കെ ഉണ്ടായത്. ഇനി നഖ്തു ഇഅ്ജാമിലേക്ക് പ്രവേശിക്കാം. നഖ്തു ഇഅ്ജാം എന്ന് പറഞ്ഞ എന്താർത്ഥം? കുത്തുകൾ. കുത്തുകൾ ആദ്യമായി പഠിപ്പിച്ചത്, അത് കൊണ്ടുവന്നത് രണ്ട് മഹാപണ്ഡിതന്മാരായ താബിഈകളാണ്. ഒന്ന് നസ്റു ഇബ്നു ആസിം, നസ്റു ഇബ്നു ആസിം, യഹ്യ ഇബ്നു യഅ്മർ. ഈ രണ്ട് താബിഈ പണ്ഡിതന്മാരാണ് അക്ഷരങ്ങൾക്ക് കുത്തുകൾ ആദ്യമായി പഠിപ്പിച്ചത് മുസ്ഹഫിന്റെ ചരിത്രത്തിൽ. അങ്ങനെയാണ് നൂന്റെ മേലെ ഒരു കുത്ത്, തായിന്റെ മേലെ രണ്ട് കുത്ത്, ഫാഇന്റെ മേലെ മൂന്ന് കുത്തുകൾ എന്നൊക്കെ രൂപത്തിൽ നാം ഇപ്പോൾ കാണുന്ന രൂപത്തിൽ ആദ്യം ആ വിഷയം പഠിപ്പിച്ചത്, അത് രേഖപ്പെടുത്തിയത് നസ്റു ഇബ്നു ആസിം, യഹ്യ ഇബ്നു യഅ്മർ. ഉമവി ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ്, അൽ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ നിർദ്ദേശപ്രകാരം. ഏതായാലും ഇതാണ് ഈ അടയാളങ്ങൾ, ചിഹ്നങ്ങളും അടയാളങ്ങളും ഹറക്കത്തുകളൊക്കെ അക്ഷരങ്ങൾക്ക് വന്നതിന്റെ ചരിത്രത്തിന്റെ ഒരു ചുരുക്കം മാത്രമാണ് നാം പഠിച്ചത്. അപ്പോൾ ഇത് ശരിക്ക് ആദ്യം സഹാബത്തുൽ ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ ഈ അടയാളങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ അടയാളങ്ങളൊക്കെ മുസ്ലിമുകളുടെ, ഈ പ്രത്യേകിച്ച് അറബികളുടെ അത്യാവശ്യം കാരണം മുസ്ലിമീങ്ങൾ, മുസ്ലിം പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് അവർ കൊണ്ടുവന്ന രൂപമാണ്. പക്ഷേ അക്ഷരത്തിന്റെ ലിപിയിൽ, അതിന്റെ ഘടനയിൽ യാതൊരു മാറ്റമോ യാതൊരു വ്യത്യാസമോ, അതുപോലെ ഉച്ചാരണത്തിൽ ഒരു വ്യത്യാസമോ ഉണ്ടാകാത്ത രൂപത്തിലാണ്. അതായത് നബി അസല്ലം സഹാബത്തുകളും പഠിപ്പിക്കാത്ത രൂപത്തിൽ ഈ അടയാളങ്ങൾ ഒരിക്കലും മുസ്ഹഫുകൾക്ക് നൽകിയിട്ടില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളുൻ പറയുമ്പോൾ അതിന്റെ എത്രത്തോളം ആഴം ഉണ്ട് എന്ന് നാം പഠിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഉദാഹരണങ്ങളാണ് മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും നാം ഖുർആന്റെ വ്യത്യസ്ത പാരായണങ്ങൾ, ഖുർആനിന്റെ ലിപിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ക്ലാസ് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കുവാനും സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും. ക്ഷേത്രത്തിൽ ഒന്നോ രണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്, സമയം വൈകിയിട്ടുണ്ട്. അതായത് തൻവീന്റെ വിഷയവും ശരിക്ക് ഈ നഖ്തു ഇഅ്റാബിൽ പെട്ടതാണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽ ഖലീൽ ഇബ്നു അഹമ്മദ് അൽ ഫറാഹീദി എന്ന ആ പണ്ഡിതന്റെ ഹിജ്റ 170 അദ്ദേഹം ഏകദേശം മരണപ്പെട്ടത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ആദ്യമായി തെന്മീന് ഇപ്പോൾ നമ്മൾ ഏകദേശം കാണുന്ന രൂപത്തിലൊക്കെ അത് ചിട്ടപ്പെടുത്തിയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അബുൽ അസ്ബദ് ദുഅലി എന്ന പണ്ഡിതന്റെ കാലഘട്ടത്തിൽ കുത്തുകൾ മാത്രമായിരുന്നു ഹറക്കത്തുകളായി ഉപയോഗിച്ചത്. ഫത്ഹയാണെങ്കിൽ ആ എന്ന ഉച്ചാരണ രീതിയാണെങ്കിൽ അക്ഷരത്തിന്റെ മേലെ, ഈ ആണെങ്കിൽ അക്ഷരത്തിന് താഴെ, ഊ ആണെങ്കിൽ അക്ഷരത്തിന്റെ മുന്നിൽ. എന്നാൽ വാവ്, യാ, അലിഫ് ഈ ദീർഘാക്ഷരങ്ങളിൽ നിന്ന് ചിഹ്നങ്ങളെ, അടയാളങ്ങളെ, ഹറക്കത്തുകളെ മനസ്സിലാക്കിയത്, പഠിപ്പിച്ചത് അൽ ഖലീൽ ഇബ്നു അഹമ്മദ് അൽ ഫറാഹീദിയാണ്. പിന്നീട് ഇപ്പോ തിരിച്ച് പിറകോട്ട് ഇട്ട എഴുതപ്പെട്ട യാ എന്ന് പറഞ്ഞു, ആ യാ പിൽക്കാലങ്ങളിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ഇത് ശരിക്കും ഉചിതമായി പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്ന, ഇവിടെ മക്കത്തും അതേപോലെ മദീനത്തും അസ്ഹറിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഗഹനമായ വിഷയമാണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക, ചില ഉദാഹരണം മാത്രമാണ് നാം ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നു അൽ ഖലീൽ ഇബ്നു അഹമ്മദ് റഹിമഹുല്ലാ യാഇന്റെ ഹറക്കത്ത് ചിഹ്നമായി അദ്ദേഹം കണ്ടെത്തിയത്. പിന്നീട് സൗകര്യത്തിന് വേണ്ടിയിട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, ഈ യാഇന്റെ ഈ തല ഇത് ബാക്കി വെക്കണോ, എന്താണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് പിൽക്കാലങ്ങളിൽ പണ്ഡിതന്മാർ അത് തീരുമാനിച്ചുകൊണ്ട് ഈ യാഇന്റെ റസിനെ മായ്ച്ചു കളയണം, പിന്നെ യാഇന്റെ രണ്ട് കുത്തുകളും മായ്ച്ചു കളയണം. അങ്ങനെയാണ് പിന്നീട് എന്തായി മാറി, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏകദേശം ആ കസ്ര രൂപം ആയി മാറിയത് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഷദ്ദ്, നമ്മളെങ്ങനെ ഷദ്ദ് ചെയ്തതിൽ, ഇപ്പോ വതബ് എന്ന ഈ ആയത്ത് എഴുതുമ്പോ ബാഹിന്റെ മേലെന്തുണ്ട്, ഷദ്ദുണ്ട്. ഈ ഷദ്ദിന് രൂപം എങ്ങനെ ഇങ്ങനെയായി മാറിയത്, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഷദീദ് എന്ന വാക്കിൽ നിന്നാണ് അത്രേ ഷദ്ദിന്റെ അടയാളം വന്നത്. എന്താർത്ഥം, ഷദ് എന്ന് പറഞ്ഞ അർത്ഥം എന്നാണ്, അവിടെ ഒരു കനപ്പിക്കലുണ്ട്, ഇരട്ട അക്ഷരമാണ്, ഇവിടെ രണ്ട് ഭാഗമുണ്ട്, രണ്ട് ഭാഗങ്ങളും പരസ്പരം ചേർന്നപ്പോൾ കട്ടിയുള്ള ഭാഗമായി മാറി. തുടർന്നുണ്ട് ഒരു കാഠിന്യമുണ്ട്. അപ്പം കഠിനം എന്ന ആ കഠിനമാണ് എന്ന വാക്കിൽ നിന്നാണ് അത്രേ ഈ ഷദ്ദിന്റെ അടയാളം വന്നത്. മനസ്സിലായല്ലോ. നമ്മുടെ മുസ്ഹഫിൽ എങ്ങനെയാണ് സുക്കൂൻ എഴുതുന്നത്? ഇപ്പം ലം യലിദ് മീമിന്റെ മേലെ സുക്കൂനായിട്ട് നമ്മൾ എഴുത്ത്, നമ്മൾ സാധാരണ എഴുതാനുള്ള രൂപത്തിലല്ല മുസ്ഹഫിലുള്ള സുക്കൂന്. ഈ സുക്കൂന് പണ്ഡിതന്മാർ പറയുന്നു ഇസ്തരി, താങ്കൾ വിശ്രമിക്കുക എന്ന വാക്കിന്റെ ആ ഹാഇന്റെ തലയാണ് എന്നാണ്. ഇസ്തരി എന്താർത്ഥം, വിശ്രമിക്കുക. ഇപ്പോ നമ്മൾ ഒരു വാക്കിൽ വിരമിക്കുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ വഖഫ് ചെയ്യ, സുക്കൂന് കൊണ്ട്. ലം ലം എന്ന് പറഞ്ഞാൽ നമുക്ക് വഖഫ് ചെയ്യാം, പക്ഷെ വഖഫ് ചെയ്യാൻ പാടുണ്ടോ പാടില്ല വേറെ വിഷയം. വഖഫ് ചെയ്യാനെങ്കിൽ സുക്കൂന് കൊണ്ട് വഖഫ് ചെയ്യണം. അപ്പം ഈ വഖഫ് ചെയ്യാൻ അർത്ഥം ഉദ്ദേശം എന്താണ്, വിശ്രമം എന്നാണ്. വിശ്രമത്തിൽ നിന്നാണ് അത്ര ഈ ഹാ വന്നത്. അപ്പം ഹാഇന്റെ തലഭാഗം എടുത്തു, അങ്ങനെയാണ് അത്ര ഈ രൂപത്തിൽ എഴുതപ്പെട്ടത്. എന്നാൽ മൊറോക്കക്കാരായ മഗ്രിബി ലിപി പ്രകാരം അത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഏതായാലും ഇതെല്ലാം ശരിക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പണ്ഡിതന്മാർ എഴുതിയ, രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ വളരെ വിശദമായി വന്നിട്ടുണ്ട്, 1000 വർഷങ്ങൾക്ക് മുമ്പ്. ഇതിപ്പോ ഒന്നും കണ്ടുപിടിച്ചല്ല. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇമാം അബൂ അമ്രുദ്ദാനി റഹ്മഹുല്ലാ എഴുതിയ ലിപിശാസ്ത്രത്തിന്റെ ഒരു കിതാബാണ് അൽ മുഖ്നിഉ ഫി റസ്മി മസാഹിഫി അഹ്ൽ അംസാർ. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 444. അപ്പോ 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ആ പുസ്തകം. ആ പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടാണ് ഇന്നും ഈ ഖുർആൻ പ്രസ്സിൽ മുസ്ഹഫ് എഴുതിയിട്ടുള്ളത്. ഉസ്മാൻ താഹ എന്ന ഒരു എഴുത്തുകാരന്റെ, ഹത്താത്തിന്റെ എഴുത്തുകാരന്റെ എഴുത്ത് പ്രകാരമാണ് ഇപ്പോഴും മുസ്ഹഫുകൾ എന്താ പറയുക പ്രിന്റ് ചെയ്യപ്പെടുന്നത്. ശരിക്കും കമ്പ്യൂട്ടറിലൂടെ അടിച്ചതല്ല, മനസ്സിലാക്കണം. ഒരു ഹത്താത്തായ, കലിഗ്രാഫി പഠിച്ച, ഹത്ത് പഠിച്ച ഒരു വിദഗ്ധൻ ഉസ്മാൻ താഹ എന്ന് പറയപ്പെടുന്ന അറിയപ്പെടുന്ന ആ വ്യക്തി, അയാൾ കൈകൊണ്ട് എഴുതിയതാണ്. അതിന്റെ രേഖയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യക്കാരനല്ല, സൂര്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, മരിച്ചു എനിക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹം പുറത്തു കൊടുക്കട്ടെ. അപ്പൊ അതാണ് ഇതിന്റെ, ഈ ലിംഗശാസ്ത്രത്തിന്റെ ഒരു ചുരുക്കം മാത്രമാണ് ഞാൻ പഠിച്ചത്. ഇൻഷാല്ലാ ഇനി അടുത്ത പ്രാവശ്യം കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.